വേണ്ടി തന്നെത്താനേൽപ്പിച്ച ഞാനേൽപ്പിച്ചു തരുന്നോ പൊന്നുനാഥ നിനക്കായി ജീവിപ്പാ, പൊന്നുനാഥ നിനക്കായി ജീവിപ്പാ.
ഒരു വലിയ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീക്ക് 10 മിന്നുന്ന നാണയങ്ങൾ ഉണ്ടായിരുന്നു. അവൾ അവയെ ഒരു ചുവന്ന ചരടിൽ കോർത്ത് തന്റെ കഴുത്ത് ധരിച്ചിരുന്നു. ഒരു ദിവസം വേല ചെയ്തുകൊണ്ടിരിക്കെ ചരട് പൊട്ടി നാണയങ്ങളെല്ലാം താഴെ വീണു. പെട്ടെന്ന് എല്ലാം വെറുക്കിയെടുത്തു, ചരടിൽ പിന്നെയും കോർത്തു. അവൾ അവയെ എണ്ണുവാൻ തുടങ്ങി. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓ, 9 എണ്ണമേ ഉള്ളൂ, ഒന്നെവിടെ പോയി? ചൂലെടുത്ത് മുറിയൊക്കെ അടിച്ചു വരാൻ തുടങ്ങി. നാണയം കണ്ടില്ല. ഒരു വിളക്ക് കത്തിച്ചു, എല്ലാ ഇരുട്ട് മൂലയിലും നോക്കി, എന്നിട്ടും നാണയം കിട്ടിയില്ല. ഒടുവിൽ ഒരു പത്തായത്തിന്റെ കീഴിൽ നോക്കി, അതാ അവിടെ പൊടിയിൽ പൂണ്ട് കിടക്കുന്നു. സ്ത്രീ വളരെ സന്തോഷിച്ചു. നാണയത്തിലെ പൊടിയെല്ലാം തുടച്ചു കഴുകി മറ്റേ നാണയങ്ങളോട് കൂടെ ചരടിൽ കോർത്തു. ഇപ്പോൾ അവളുടെ എല്ലാ നാണയങ്ങളും അവൾക്കുണ്ട്. നിങ്ങൾ ഈ നഷ്ടപ്പെട്ട നാണയത്തെ പോലെയാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു ജീവിക്കുന്നു. ദൈവം തന്റെ പുസ്തകത്തിൽ പറയുന്നു, നാം എല്ലാവരും അവനവന്റെ വഴിക്ക് തിരിഞ്ഞു. നിങ്ങൾ അവനെ സ്നേഹിപ്പാനും സേവിപ്പാനുമായി ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു. എന്നാൽ പിശാച് ഈ ലോകത്തിന്റെ യജമാനനാണ്. തെറ്റായ കാര്യങ്ങൾ അവൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഓരോ സമയവും നിങ്ങൾ ഒരു കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ ശണ്ടയിടുകയോ കബളിപ്പിക്കുകയോ ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ആ നാണയത്തിന് തന്നെത്താൻ ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. അത് നഷ്ടപ്പെട്ടതാണ്. സ്ത്രീയാണ് അതിനെ കണ്ടെടുത്തത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് തന്നെത്താൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കുകയില്ല. ദൈവ മനുഷ്യനെ തന്റെ സന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവരുവാനായി ഒരു പദ്ധതി ഉണ്ടാക്കി. ദൈവം തന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടുപോയവരെ തേടി രക്ഷിപ്പാനായി ഈ ലോകത്തിലേക്ക് അയച്ചു. നമ്മെ രക്ഷിപ്പാനായി അവൻ നമ്മുടെ സകല പാപങ്ങളും തുടച്ചു. എത്ര വൃത്തികെട്ടതും ഭയങ്കരമായ ഒരു ചുമടായിരുന്നു അത്. യേശു ക്രിസ്തു മരിച്ചപ്പോൾ എല്ലാ കള്ളവും എല്ലാ കൊള്ളയും എല്ലാ വഴക്കും എല്ലാ തെറ്റായ വാക്കും എന്ന് വേണ്ട എല്ലാവിധ പാപങ്ങളും അവന്റെ മേലിട്ടിരുന്നു. നമ്മുടെ അതിക്രമങ്ങളെ എല്ലാം ദൈവം അവന്മേൽ ഇട്ടു. അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിന്മേൽ വഹിച്ചു. അവൻ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ പാപങ്ങൾക്കായി മരിച്ചു. നിങ്ങൾക്ക് പാപപരിഹാരം ഉണ്ടാകുവാൻ അവൻ തന്റെ വിലയേറിയ രക്തം ചിന്തി. ദൈവം യേശുക്രിസ്തുവിന്റെ യാഗത്തെ സ്വീകരിച്ചു. 3-ാമത്തെ ദിവസം ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. യേശു സാത്താനെയും പാപത്തെയും മരണത്തെയും നരകത്തെയും തോൽപ്പിച്ചു. നിങ്ങൾ ഈ വിധം പ്രാർത്ഥിപ്പാനായി യേശു ആവശ്യപ്പെടുന്നു. പ്രിയ യേശു കർത്താവേ, ഞാൻ ആ നാണയത്തെ പോലെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഹൃദയം നിറയെ പാപമാണ്. നീ എന്റെ സ്ഥാനത്ത് മരിച്ചു. നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എന്റെ പാപം വഹിച്ചു. എന്റെ ഹൃദയത്തിലേക്ക് വരിക. എന്റെ പാപത്തെ എടുത്തുകളുക. നിന്റെ രക്തത്താൽ എന്റെ ഹൃദയം ശുദ്ധമാക്കുക. നാൾതോറും എന്നെ നിന്റെ വഴിയിൽ നടത്തുക. പാപം ചെയ്യുവാൻ സാത്താൻ എന്നെ പരീക്ഷിക്കുമ്പോൾ എനിക്ക് വിജയം തരിക. ശ്രദ്ധിക്കുക, സത്യദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന വചനങ്ങളാണിവ. സത്യദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. അവന്റെ നല്ല വചനങ്ങളെ ശ്രദ്ധിക്കുക. രണ്ട് വഴികളുണ്ടെന്ന് അവൻ പറയുന്നു. ഒന്ന് ഉയരത്തിലേക്കും മറ്റേത് താഴ്ചയിലേക്കും പോകുന്നു. ഒന്ന് നല്ലത്, മറ്റേത് ചീത്തയുമാകുന്നു. ഒന്ന് യേശു ക്രിസ്തുവിന്റെ വഴിയും മറ്റേത് സാത്താന്റെ വഴിയുമാകുന്നു. ഈ ചീത്ത വഴി വളരെ വലുതും പ്രയാസം കുറഞ്ഞതുമാകുന്നു. അനേകർ അതിൽ കൂടി സഞ്ചരിക്കുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും തങ്ങളുടെ ജീവിത ആരംഭത്തിൽ ഈ വഴിയിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത്. അത് ഇരുട്ടിലും കരച്ചിലും ചെന്നെത്തുന്നു. ഈ ചീത്ത വഴിയെ പോകുന്നവർ പല പാപ ചുമട് ചുമക്കുന്നു. അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അവരുടെ വർത്തമാനം ചീത്തയാണ്. അവരുടെ ഹൃദയം ദുഷിച്ചതാണ്. യേശു ക്രിസ്തുവിന്റെ വഴിയെ അവർ തിരഞ്ഞെടുക്കുകയില്ല. അവർ ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കരച്ചിലും ഇരുട്ടുമുള്ളിടത്ത് എന്നേക്കുമായി ചെന്നുചേരും. ഈ വഴി അവരെ അവിടെ കൊണ്ടാക്കും. ഈ വഴിയെ തിരഞ്ഞെടുക്കുന്നവർ ദൈവത്തോടുകൂടെ വസിപ്പാൻ സ്വർഗത്തിൽ ഒരിക്കലും ചെന്നുചേരുകയില്ല. അവർ നരകത്തിൽ കഷ്ടത അനുഭവിക്കും. എന്നാൽ യേശുക്രിസ്തു എന്ന വഴി ഇടിഞ്ഞതാണ്. പാപത്തിനോ അശുദ്ധമായതൊന്നിനു തന്നെയോ അവിടെ ഇടമില്ല. ഈ വഴിയിൽ നിങ്ങൾ ആളുകളെ വെറുക്കുകയില്ല, ചീത്തയായത് നിങ്ങൾ ചിന്തിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് നല്ല വഴിയാണ്. ഈ വഴിയെ യേശു ക്രിസ്തു സഞ്ചരിക്കുന്നു. നിങ്ങൾ അവനെ കാണുന്നില്ല എങ്കിലും അവൻ നിങ്ങളെ കൈക്ക് പിടിച്ച് നിങ്ങളെ അവരോടുകൂടെ നടത്തുന്നു. അവൻ നിങ്ങളുടെ കൂട്ടുകാരനാകുന്നു. അവൻ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നു. മറ്റെല്ലാവരെക്കാളും അവൻ ശക്തനാണ്. ഒരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ അവൻ അനുവദിക്കുന്നില്ല. മരിക്കുന്നതുവരെ ഈ വഴിയെ സഞ്ചരിക്കുക, അപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ ചെന്നു ചേരും. ദൈവത്തോടും യേശു ക്രിസ്തുവിനോടും കൂടെ നിങ്ങൾ സ്വർഗത്തിൽ എന്നേക്കും വസിക്കും. യേശു ക്രിസ്തുവിന്റെ വഴിയെ സഞ്ചരിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ ഹൃദയത്തെ അവന് വേണ്ടി തുറന്നു കൊടുക്കുക. നിങ്ങളോടുകൂടെ വസിപ്പാൻ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ അവനെ ഇപ്പോൾ തന്നെ ക്ഷണിക്കുക. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ അവനോട് പറയുക. അവന്റെ രക്തത്താൽ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ അവന് കഴിയും. പാപചങ്ങലകളിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും. അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ചീത്ത വഴിയെ വിടും. യേശുവിനോടുകൂടെ നിങ്ങൾ പുതിയ വഴിയിൽ വസിക്കും. അവൻ നിങ്ങൾക്ക് ഒരു പുതിയ ജീവനെ തരുന്നു. അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ വഴി സ്വർഗത്തിലേക്ക് പോകുന്നു. സ്വർഗം പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ സംഗീതവും സന്തോഷവുമുണ്ട്. യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തെ എന്നെ ഏൽപ്പിക്കുക, നിങ്ങളുടെ പാപ ചുമടിനെ താഴെയിടുക. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തും. ഞാൻ നിന്നെ രക്ഷിക്കും. ഞാൻ നിന്നോടുകൂടെ എപ്പോഴും വസിക്കും.
എന്നെ ചേർപ്പാൻ വന്നവനെ, നിന്റെ സ്നേഹത്തെ വേട്ടോടിനാൻ, നിന്നിൽ ആശ്വാസമുണ്ടാകിലും വിരഞ്ഞോടി ഞാൻ ഈ തരയിൽ, നിന്നിൽ ആശ്വാസമുണ്ടാകിലും വിരഞ്ഞോടി ഞാൻ ഈ തരയിൽ, ചങ്കു പോലും തുറന്നിരിക്കാൻ രക്തം ധാരയ ചിന്തിയോനേ, എന്റെ പാപം ചുമന്നൊഴിച്ച ഒന്നു നാഥനെ വാഴ്ത്തിടുന്നു, എന്റെ പാപം ചുമന്നൊഴിച്ച ഒന്നു നാഥനെ വാഴ്ത്തിടുന്നു.
സ്നേഹിതരെ, ഞാനൊരു ചോദ്യം ചോദിച്ചോളട്ടെ. പലരും മറുപടി പറയുവാൻ സാധിക്കാത്ത, ഓരോരുത്തരും മറുപടി പറയുവാൻ സാധിക്കേണ്ടെന്ന ചോദ്യമാണത്. നീ സ്വർഗത്തിലേക്കാണോ പോകുന്നത്? ഇത് നമുക്ക് എങ്ങനെ അറിയുവാൻ കഴിയുമെന്ന് ദൈവവചനം പറഞ്ഞു തരുന്നു. ഒന്നാമതായി നീ സത്യമാർഗത്തിലായിരിക്കണം. ദിവ്യവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് ദൈവം തന്നെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് നീ ഏറ്റു പറയുന്നുവെങ്കിൽ നീ രക്ഷിക്കപ്പെടും. സത്യമാർഗം യേശു ക്രിസ്തുവാകുന്നു. വഴി ഞാനാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ഒരുത്തരം തീർത്ഥനിധാനത്തിൽ പ്രവേശിക്കുകയില്ല. പുണ്യവാദനും പുരോഹിതനും മധ്യസ്ഥനും നമുക്ക് ആവശ്യമില്ല. ദൈവത്തിങ്കലേക്ക് നയിക്കുന്ന മാർഗം യേശു ക്രിസ്തു മാത്രമാകുന്നു. നാശനായ പാവിയാണ് നീ എന്നുള്ള വാസ്തവത്തെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുവെങ്കിൽ നീ സത്യമാർഗത്തിൽ യാത്രയാരംഭിക്കുകയായിരിക്കും. ഇതിനു പുറമെ നീ സ്വർഗത്തിലേക്കാണോ പോകുന്നതെന്ന് അറിയുന്നതിന് പുറമെ കാണപ്പെടുവാൻ കഴിയുന്ന മറ്റൊരു ലക്ഷണമുണ്ട്. പരിവർത്തിതമായ ഒരു ജീവിതമാണത്. നീ ഒരു വിശ്വാസിയായിരുന്നത് മുതൽ നിന്റെ ജീവിതം വ്യത്യസ്തമായി തീർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചറിയുക. നിന്റെ പുതുകാലത്തെ പാപം മുഴുവൻ മോചിക്കുന്നതിന് പുറമെ നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാനാണ് ദൈവേഷ്ടം. പാപമയമായ ജീവിതം ജീവിച്ചുകൊണ്ട് നോയമ്പും പ്രാർത്ഥനയും പോലുള്ള ചില മതാചാരങ്ങളെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രം പാപശിക്ഷയിൽ നിന്നും മോചിക്കാമെന്ന് ആശിക്കുന്ന പലരുണ്ട്. വ്യർത്ഥ വ്യാമോഹമാണിത്. മതാചാരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയില്ല. ക്രിസ്തുവിനെ മാത്രമേ നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. താൻ നിന്നെ രക്ഷിക്കുമ്പോൾ നിന്റെ അന്തർഭാഗം പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ട് നീ ഒരു പുതിയ മനുഷ്യനായിത്തീരുന്നു. അയൽവാസിയുമായി സമഭാവനയിൽ ജീവിക്കുവാൻ നിനക്ക് സാധിക്കുന്നു. പുതിയ മനസ്സാക്ഷി, പുതിയ ആഗ്രഹങ്ങളും പുതിയ സന്തോഷങ്ങളും നിനക്ക് ലഭിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുവാൻ, സ്വർഗമാർഗത്തിലാണ് നീ എന്നറിയുവാൻ സാധിക്കുന്ന മറ്റൊരു ലക്ഷണമുണ്ട്. നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യമാണത്. ഇത് വളരെ അനുഭവവേദ്യമാകുന്നു. നീ ദൈവത്തിന് സ്വന്തമാകുന്നുള്ള ബോധം നിനക്കുണ്ടാകുന്നു. ഭയം നീങ്ങിപ്പോകുന്നു. നീ ദൈവപുത്രനായിത്തീരുന്നു. ദൈവം നിന്റെ പിതാവായിത്തീരുന്നു. സ്നേഹപൂർവ്വം ആകാംക്ഷപ്പെടാതെ ദൈവവുമായി സംഭാഷണം ചെയ്യുവാൻ നിനക്ക് സാധിക്കുന്നു. ആശ്വാസവും സമാധാനവും നിന്റേതായിത്തീരുന്നു. നിന്റെ പാപങ്ങൾ പരിപൂർണമായി മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിനക്ക് അറിയുവാൻ സാധിക്കുന്നു. സ്വർഗമാർഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്നറിയുന്നതിനുള്ള ഈ മൂന്ന് ലക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് സ്വജീവിതത്തെ പരിശോധിച്ചറിയുക. നിന്റെ പാപങ്ങൾ മോചിക്കുവാൻ യേശു ക്രിസ്തുവിനോട് അപേക്ഷിച്ച് അവ മോചിക്കപ്പെട്ടുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ സ്വർഗമാർഗത്തിൽ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ദൈവഇഷ്ടപ്രകാരം ജീവിക്കുവാൻ സാധിക്കത്തക്കതിനും എന്റെ ജീവിതം പരിവർത്തിതമായിരിക്കുന്നു. നീ ദൈവത്തിന്റേതാണെന്നും ദൈവം നിന്നിൽ വസിക്കുന്നുവെന്നുമുള്ള ബോധം നിനക്കുണ്ടോ? ദൈവ ഈ ലക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിങ്കിലേക്ക് വന്ന് സാർവമോചനം സ്വീകരിക്കുക. താൻ പറയുന്നു, അവരുടെ പാപങ്ങളെ ഞാൻ ഒരു കാലത്തും സഹിക്കുകയില്ല, മഹാനക്രതയോട് ഞാൻ അവർക്ക് മാത്രം നൽകും. ഇന്ന് സ്വർഗമാർഗം യാത്ര ആരംഭിക്കുക സ്നേഹിത.
സ്നേഹമയേ ചുവിലേക്കുന്നിതാഗത്തിലോടി നിവാമസമേതം ചെയ്തിടതേ സമയമിതേ നികൈവിടതേ അത്ഭുതമായി നിന്നെ താൻ രക്ഷിച്ചു അവൻ പൻവാദം തേടി നിവാ.
പാപത്തിന്റെ ഫലം യോശുവ ഏഴാമധ്യായം. ഒളിച്ചു വെക്കുക, ഒളിച്ചു വെക്കുക, ആരോ വരുന്നു. അനേക ബാലകരും തങ്ങൾ ഒളിച്ചു വെക്കുന്നത് ആരും കാണുകയില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് തിരുവചനം പറയുന്നു. ദൈവത്തിന് ഇരുളിലും വെളിച്ചത്തിലും ഒരുപോലെ കാണുവാൻ കഴിയും. ഭിത്തിയിൽ കൂടെയും അവന്റെ കാഴ്ച എത്തുന്നു. നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് നേരെ നോക്കുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ രഹസ്യചിന്തകളെല്ലാം അവൻ അറിയുന്നു. നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പോയി. വലിയ ഒരു പട്ടണത്തെ പിടിക്കാൻ ദൈവം അവരെ സഹായിച്ചു. ആ മഹാനഗരത്തെ കണ്ട് അവർ ഭയപ്പെട്ടു പോയി. ഭയപ്പെടേണ്ട, ഞാൻ യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് ജയം നൽകും എന്ന് ദൈവം അരുളി ചെയ്തു. യാതൊരു സാധനവും കൊള്ളയായി എടുക്കാതെ പട്ടണത്തെ തീവച്ച് നശിപ്പിക്കണം എന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ വളരെ രഹസ്യമായി ഒരുവൻ, അതായത് ആഖാൻ, ഒരു മോഷണം നടത്തി. ഈ നല്ല സാധനങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, പാടില്ല എന്ന് പറഞ്ഞ് അവനവയെ ഒളിച്ചു വെച്ചു. ആരും അറിയയില്ല എന്ന് വിചാരിച്ചു എങ്കിലും ദൈവം അത് കാണുകയുണ്ടായി. അനന്തരം ഒരു ചെറിയ പട്ടണം ആക്രമിക്കാൻ ഈ ദൈവജനം പോയി. എന്നാൽ അവർ തോൽപ്പിക്കപ്പെടുകയും ശത്രുക്കളെ ഭയന്ന് ഓടിപ്പോകുകയും ചെയ്തു. ദൈവമേ, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് യോശുവ ദൈവത്തോട് ചോദിച്ചു. പടയിൽ ഒരുവൻ പാപം ചെയ്തു എന്നും അവനെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ ഇനിയും ഒരു യുദ്ധവും നിങ്ങൾ ജയിക്കയില്ല എന്നും ദൈവം അരുളിച്ചു. യോശുവ അന്വേഷണം നടത്തി, ആഖാനെ പിടിച്ചു. അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയും അവന്റെ സാധനങ്ങളെല്ലാം ഈവച്ച് നശിപ്പിക്കുകയും ചെയ്തു. ദൈവം പാപത്തെ വെറുക്കുന്നു. പഴയ കാലങ്ങളിൽ പാപത്തിന്റെ ശിക്ഷയായി ഒരു മനുഷ്യനോ ഒരാട്ടിൻകുട്ടിയോ അതിന്റെ ജീവൻ നൽകേണ്ടി വന്നു. ആഖാൻ അവന്റെ ജീവൻ കൊടുത്തു. നാം ഏവരും പാപത്തിന്റെ ഫലം അനുഭവിക്കണം. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ തന്റെ പുത്രനെ പാപപരിഹാരാർത്ഥം ലോകത്തിലേക്ക് അയച്ചു. നിനക്കും എനിക്കുമായി ക്രിസ്തു മരിച്ചു. നാം നമ്മുടെ പാപം ഏറ്റുപറഞ്ഞാൽ നമ്മുടെ സകല അനീതിയിൽ നിന്നും നമ്മെ കഴുകി ശിക്ഷാവിധി അകറ്റുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമത്രെ. ഉൽപ്പത്തി 16:13, സംഖ്യ 32:33, 1 Petros 1:18-19. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി എന്ന് അഴിഞ്ഞു പോകുന്ന സാധനങ്ങളെ കൊണ്ടാണ്, പിന്നെയോ ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആണ്
വേഗത്തിലോടി നിവാമസമേതം ചെയ്തിടതേ സമയമിതേ നികൈവിടതേ അത്ഭുതമായി നിന്നെ താൻ രക്ഷിച്ചു അവൻ പൻവാദം തേടി നിവാ.
നമസ്കാരം.
നമസ്കാരം.
നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ?
ഏത് ദൈവത്തെ?
നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്?
പല ദൈവങ്ങളെയും ആരാധിക്കണം ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണവും വിജയവും ആരോഗ്യവും തരും ദൈവങ്ങളെ ആരാധിക്കുന്നു.
നിങ്ങൾ സത്യദൈവത്തെ അറിയണം.
സത്യദൈവം ആരാണ്?
നിത്യജീവനെ നൽകുന്ന ദൈവമുണ്ട്.
ഞങ്ങളുടെ ദൈവങ്ങൾ ജീവനെ നൽകുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ ഭ്രാക്കന്മാരുടെ ദൈവങ്ങൾക്ക് ജീവനെ നൽകുന്നതിന് ശക്തിയില്ല. എന്നാൽ നിത്യജീവനെ തരുവാൻ ശക്തിയുള്ള ഒരു പരിശുദ്ധാത്മാവുണ്ട്.
ഞങ്ങളുടെ പിതാക്കന്മാർ വിഗ്രഹം നടത്തിയിട്ട് ജീവനെ ആവശ്യപ്പെട്ടു.
നമ്മുടെ അറിവില്ലായ്മ നിമിത്തമാണ് നാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. എന്നാൽ സത്യേക ദൈവം നാം നിത്യജീവനെ പ്രാപിപ്പാൻ തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചു.
അവന്റെ പുത്രൻ വാസ്തവമായി ഈ ലോകത്തിൽ വന്നു?
ഓ, സത്യമായിട്ട് വന്നു. അവൻ നമ്മെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ക്രൂശിൽ മരിച്ചു. ലോകത്തിലുള്ള സകലരെയും വിടുവിപ്പാൻ. നാം എല്ലാവരും പാപികളായിരുന്നു. ദൈവം പാപത്തെ വെറുക്കുന്നു.
ഏതെല്ലാം പാപത്തിൽ നിന്നാണ് അവൻ നമ്മെ വിടുവിച്ചത്?
ദൈവം പാപം എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും നാം ചെയ്യുന്നുണ്ട്. കോപം, ക്രോധം, മോഷണം, കുല, വ്യഭിചാരം, മദ്യപാനം, വെടിക്കൂത്ത് മുതലായവ, ഇവ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. നാം മരിക്കുമ്പോൾ നാം നരകത്തിൽ പോകുന്നു. എന്നാൽ പാപത്തെ ഉപേക്ഷിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്താൽ നാം സ്വർഗത്തിൽ പോകുന്നു.
ഓഹോ, എനിക്ക് നരകത്തെ പേടിയാണ്.
അത് ഭയങ്കരമായ പേടിക്കേണ്ട ഒരു കാര്യമാണത്. എന്നാൽ രക്ഷപ്പെടുന്നതിന് ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്.
ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം?
ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ പാപത്തിൽ നിന്ന് തിരികെയും യേശുക്രിസ്തു വിശ്വസിക്കുകയും വേണം. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു തന്റെ ആത്മാവിനെ നൽകി അവനെ നിത്യജീവന്റെ അംശിയാക്കും.
ഓഹോ, ഇത് കേൾക്കുന്നതിന് എനിക്ക് വളരെ താല്പര്യമുണ്ട്.
ഇത് ശരിയായിട്ട് മനസ്സിലായോ?
അതെ, എനിക്ക് മനസ്സിലായി. മറ്റുള്ളവരെ കേൾക്കുന്നതിനും അവരോട് ഞാൻ ഇതെങ്ങനെ പറയണം?
നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം സന്തോഷത്താൽ നിറയും. ആ സന്തോഷം മറ്റുള്ളവരോട് പറയുന്നതിന് നിങ്ങളെ നിർബന്ധിക്കും.
ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ മറ്റുള്ള ദൈവങ്ങളെ എന്ത് ചെയ്യണം? അവർ ഞങ്ങളോട് കോപിക്കുകയില്ലേ?
ഓ ഇല്ല, അവരുടെ കോപം നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല.
യേശുക്രിസ്തു ഞങ്ങളുടെ ദൈവത്തെക്കാൾ വലിയവനോ?
മറ്റുള്ള ഏത് ദൈവത്തെക്കാളും അവൻ ശക്തിയുള്ളവനാണ്. അവനാണ് ലോകവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചത്.
ഇനിയും ഒരു ദിവസം കൂടി വന്ന് ഞങ്ങളോട് ഇതെല്ലാം പിന്നെയും പറയുമോ?
വിശ്വസിക്കുന്നതിന് വേണ്ടി പിന്നെയും ഒന്നുകൂടി കേൾക്കണമെന്നില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാം.
അത്ഭുതമായി നിങ്ങൾ താൻ രക്ഷിക്കൂ, അവൻ പൊൻവാദം തേടി നീവാ.
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ചുങ്കക്കാരും പാപികളും എല്ലാം യേശുവിന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപുറുത്തു. പിന്നെയും യേശു പറഞ്ഞത്, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ഉന്നടപ്പുകാരനായി ജീവിച്ച് വസ്തു അനാവശ്യമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുതനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ നെയ്യാൻ അയച്ചു. പന്നി തിന്നുന്ന വാള വര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്ക ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുത്ത് ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരു തന്നെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുമിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറിപ്പീൻ. നാം ഇന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ കാർമുകിനെ പോലെ നിന്റെ ലക്ഷണങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാദങ്ങളെയും മായിച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞു പോവുക. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു.
തന്നെയും സ്നേഹിച്ചു എനിക്കു വേണ്ടി തന്നെത്താനേൽപ്പിച്ച ദേവസുത എന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. പൊന്നുനാഥ നിനക്കായി ജീവിപ്പാ, പൊന്നുനാഥ നിനക്കായി ജീവിപ്പാ.
ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ തന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, അവനിൽ വലിയ മഹത്തായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ആ നിമിഷം തന്നെ അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. ദൈവമുൻപാകെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ ശക്തി പ്രാപിക്കുന്നു. അവൻ ദൈവമകനായി ദൈവം അവന്റെ പിതാവായി തീരുന്നു. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ആരും തന്നെ ഈ വ്യത്യാസങ്ങൾ ഉളവാകുന്നു. ദൈവമക്കളോട് ദൈവം രണ്ട് കാര്യങ്ങൾ കൽപ്പിക്കുന്നു. ഒന്നാമതായി, നാം അവനെ എപ്പോഴും ഏത് സാഹചര്യത്തിലും ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവം തന്റെ സ്നേഹത്തെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അവൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരിപ്പാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവൻ നമ്മെ എപ്പോഴും സ്നേഹിക്കുമെന്ന് നാം വിശ്വസിക്കണം. അവൻ നമുക്കായി കരുതുന്നുവെന്ന് നാം എപ്പോഴും അറിയണം. നാം എത്ര വലിയ കഷ്ടതയിലായിരുന്നാലും ദൈവം നമുക്കായി കരുതുന്നു. എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കുന്നുവെന്ന് അറിഞ്ഞ് എല്ലാ സാഹചര്യത്തിലും നാം അവനെ സ്തുതിക്കണം. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത് തന്റെ ശക്തിയെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ശക്തിയാൽ തന്നെ അവൻ നമ്മെ സഹായിപ്പാനായി ആഗ്രഹിക്കുന്നു. നന്മ ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്നത് അവന്റെ ഈ ശക്തി തന്നെയാണെന്നത് നാം അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പാപം ചെയ്യുവാനായി നാം പ്രേരിപ്പിക്കപ്പെടാം. എന്നാൽ നന്മ ചെയ്യുവാനായി അവൻ നമ്മെ എപ്പോഴും സഹായിക്കും. ഇത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ നാം അവനിൽ ആശ്രയിക്കണം. എന്നിട്ട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. രണ്ടാമതായി, ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് നാം മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നതാണ്. നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളായിരിക്കാം, അവർ വഷളന്മാരായിരിക്കാം, എന്നാലും നാം അവരെ സ്നേഹിക്കണം, അവരെ സഹായിക്കണം, അവരെ സേവിക്കണം, അവരോട് ക്ഷമിക്കണം. യേശു ക്രിസ്തുവിനെയും അവന്റെ സ്നേഹത്തെയും കുറിച്ച് അവരോട് പറയുകയും വേണം. നമുക്ക് ഈ കൽപ്പനകളെ അനുസരിക്കാം. അതിനുള്ള ശക്തി അവൻ നമുക്ക് നൽകും. നാം അവന്റെ വചനത്തിൽ നിന്ന് അവനെ കുറിച്ച് അധികമായി അറിയുവാൻ താല്പര്യമുള്ളവരായിരിക്കണം. നാം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അവനോട് സംസാരിക്കുകയും അവന് വേണ്ടി പാടുകയും വേണം. നമ്മെ സഹായിക്കാനായി നാം അവനോട് ആവശ്യപ്പെടണം. നാം അവനെ കാണുന്നില്ല എങ്കിലും അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നാം അവനോട് സംസാരിക്കുന്നത് കേൾപ്പാൻ അവൻ താല്പര്യപ്പെടുന്നു. ഓരോ ദിവസവും മറ്റെല്ലാ കാര്യങ്ങളും നീക്കിവെച്ചിട്ട് നാം അവനോട് സംസാരിക്കണം. കുറഞ്ഞ പക്ഷം എല്ലാ ഞായറാഴ്ചയും മറ്റു വിശ്വാസികളുമായി കൂട്ടായ്മ ആചരിക്കണം. സഹവിശ്വാസികളുമായി ചേർന്ന് നാം അവന്റെ സ്നേഹത്തെയും അവന്റെ ദാനത്തെയും ഓർക്കണം. അതിനുവേണ്ടി അവനെ സ്തുതിക്കുകയും വേണം. അങ്ങനെ വിശ്വാസികൾ ഒന്നിച്ച് അവന്റെ ഇഷ്ടത്തെ ചെയ്യണം. അവന്റെ കൽപ്പനകളെ അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നാം അതിനെ ഓർത്ത് സങ്കടപ്പെടുകയും അവനോട് പറയുകയും വേണം. നമ്മുടെ തെറ്റിന് അവനോട് ഇപ്രകാരം പറയുക: പിതാവായ ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി. കർത്താവിന്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കുക. ഇനിയും ഇത് ആവർത്തിക്കാതിരിപ്പാൻ കൃപ നൽകുക. അവൻ നിശ്ചയമായി നമ്മോട് ക്ഷമിക്കാമെന്ന് വാക്സത്വം ചെയ്തിട്ടുണ്ട്. നാം എപ്പോഴും അവനെ ആശ്രയിക്കുകയും അവൻ കൽപ്പിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യാം. പ്രിയ സുഹൃത്തെ, നീ അവന്റെ പൈതലോ? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയോ? ഇല്ല എങ്കിൽ കർത്താവിൽ ഇപ്പോൾ ആശ്രയിക്കുക. അവനോട് ഇപ്രകാരം പറയുക: പ്രിയ കർത്താവേ, എനിക്ക് വേണ്ടി മരിച്ചതിനായി സ്തോത്രം. എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കുക. നന്മ ചെയ്യുവാനുള്ള ശക്തി എനിക്ക് നൽകുക. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വേറ്റിറങ്ങി വന്ന ഉന്നതനാഥങ്കേയോ നഷമീവിതം കഷ്ണതന്നിർവാലയുന്നു ഞാനിത തദ്ദേവനാഥനമേ ശൂന്യവും വാഴുമായി തള്ളയാകാമിനിൻ പൊന്നിരം തന്നിരുന്നു ദേവ വന്നു പാത്തോ ശുദ്ധി ചെയ്തു നിന്നേക്കിന്റെ നിന്നയാകണമേ എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാ എന്നിലൂനും ചെറയില്ലാത്തോനും ചെന്നു വരികയില്ല.
നിങ്ങൾ ഒരു ദൈവമകനാണോ? നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. യേശുക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവൻ തന്റെ രക്തം ക്രൂശിനുമേൽ നമുക്ക് വേണ്ടി ചിന്തി. നിങ്ങളുടെ ശരീരത്തെ അതിന്റെ ഉടമസ്ഥന് നിങ്ങൾ പരിപൂർണമായി സമർപ്പിച്ചുവോ? പ്രിയ കർത്താവേ, ഞാൻ പരിപൂർണമായി നിന്റേതാകുന്നു. എന്റെ കുടുംബവും എന്റെ സമ്പത്തും എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു എന്ന് നിങ്ങൾ പറയുമോ? പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളിൽ വന്ന് നിങ്ങളിൽ വസിപ്പാൻ ആവശ്യപ്പെടുക. ഏതെങ്കിലും പാപം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുൻപാകെ നിങ്ങളെ തന്നെ താഴ്ത്തുക. തന്റെ രക്തത്താൽ അതിനെ ശുദ്ധീകരിപ്പാൻ യേശുക്രിസ്തുവിനോട് ആവശ്യപ്പെടുക. ആരോടെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുക. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും പ്രവേശിച്ച് നിങ്ങളെ സകല തിന്മകളിൽ നിന്നും സൂക്ഷിപ്പാനായി ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിനെ അശുദ്ധമായ ഒരു മന്ദിരത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ പാപമുണ്ടെങ്കിൽ അവൻ വളരെ ദുഃഖിക്കും. പാപ സ്വഭാവങ്ങൾ, പാപ സംഭാഷണം, കോപം, ക്രോധം മുതലായവ ഉള്ളിടത്ത് അവൻ വസിക്കുകയില്ല. എന്നാൽ അവന് പരിപൂർണ സ്വാധീനമുള്ളപ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, സ്വയനിയന്ത്രണം എന്നിവയാൽ നമ്മെ നിറയ്ക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിർബാധം നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കും. നിങ്ങൾ ജഡമോഹങ്ങളെ അനുസരിച്ച് ജീവിക്കുകയില്ല. അവന്റെ ശക്തിയാൽ നിങ്ങൾ പാപത്തിൽ നിന്ന് സൂക്ഷിക്കപ്പെടും. അവന്റെ സാന്നിധ്യത്താൽ നിങ്ങളുടെ മന്ദിരം വിശുദ്ധമായി ഭംഗിയായി സൂക്ഷിക്കപ്പെടും. സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കും. എങ്ങനെയാണ് നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്? തിരുവചനം പറയുന്നു, നാം ക്രിസ്തുവിനുള്ള വിശ്വാസത്തിനും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുവെന്ന്. ഒരിക്കൽ ആത്മാവിനാൽ നിറഞ്ഞാൽ പോരാ, നാതോറും ആത്മാവിൽ നിറഞ്ഞവരായി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തു എന്ന തലയോളം വളർത്തുമെന്നുള്ളത് മാത്രമല്ല, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ ശുശ്രൂഷകന്മാരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ആത്മാവിനാൽ നിറഞ്ഞ് അനുദിനം അവന് അടിമപ്പെട്ട് ജീവിക്കുക.
ഉന്നതനാഥങ്കേയോ നഷ്ടമകീവിതം കഷ്ടതന്നിർവാലയുന്നു ഞാനിത തദ്ദേവനാഥനമേ.